ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കി ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ജാർഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് 8-ാം ക്ലാസിലെ പാഠപുസ്തകം നിരോധിച്ച് സുപ്രീംകോടതി. മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കി ഇന്ത്യയും ഇസ്രായേലും. ഭൌമ ഭൌതിക പര്യവേക്ഷണം, മത്സ്യബന്ധനം, മത്സ്യകൃഷി, യുപിഐ, കൃത്രിമബുദ്ധിയുടെ ഉപയോഗത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ, സാംസ്കാരിക വിനിമയം എന്നിവയുൾപ്പെടെ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും തമ്മിലുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ ഒപ്പിട്ടത്. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യവിനിമയം എന്നിവയുടെ ശക്തമായ അടിത്തറയിലാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം സ്ഥാപിതമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇസ്രായേലിൽ യുപിഐ ഉപയോഗിക്കുന്നതിനായി കരാറിലെത്തിയതായും അദ്ദേഹം അറിയിച്ചു. നവീകരണത്തിലൂന്നിയുള്ള ബന്ധമാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ളതെന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ജാർഖണ്ഡിലെത്തി. ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാറും മുഖ്യമന്ത്രി ഹേമന്ത് സോറനും റാഞ്ചിയിലെ ബിർസ മുണ്ട വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. പിന്നീട് ജംഷദ്പൂരിലെത്തിയ ശ്രീമതി മുർമു കത്മയിലെ ശ്രീ ജഗന്നാഥ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും ഭൂമിപൂജയും നിർവഹിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് 8-ാം ക്ലാസിലെ പാഠപുസ്തകം നിരോധിച്ച സുപ്രീംകോടതി. പുസ്തകങ്ങളുടെ മുഴുവൻ കോപ്പികളും പിടിച്ചെടുക്കാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. ഓൺലൈൻ പതിപ്പിനും നിരോധനം ഏർപ്പെടുത്തി. നിർദ്ദേശം എത്രയും വേഗം നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കോടതി ഉത്തരവിട്ടു. ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പരമോന്നത കോടതി മുന്നറിയിപ്പ് നൽകി. എൻസിഇആർടി ഡയറക്ടർ, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വ്യക്തിയുടെ സമ്മതമില്ലാതെ മുഖമോ ശബ്ദമോ മറ്റ് വ്യക്തിപരമായ വിവരങ്ങളോ ഉൾപ്പെടുത്തി കൃത്രിമമായി ഉള്ളടക്കങ്ങൾ നിർമ്മിക്കരുതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കുട്ടികളുടെയും പൌരന്മാരുടെയും ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഡൽഹിയിൽ നടന്ന ഒരു മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കവെ അദ്ദേഹം നിർദ്ദേശിച്ചു.
പ്ലാറ്റ്ഫോംസ് മസ്റ്റ് ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഫോർ ദി കണ്ടന്റ് ദാറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ ദം. ദി ഓൺലൈൻ സേഫ്റ്റി ഓഫ് ചിൽഡ്രൻ, ദി ഓൺലൈൻ സേഫ്റ്റി ഓഫ് ഓൾ സിറ്റിസൻസ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പ്ലാറ്റ്ഫോംസ്. നോട്ട് അഡ്ഹിയറൻസ് ടു ദീസ് പ്രിൻസിപ്പൽസ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് ദം റെസ്പോൺസിബിൾ, ബിക്കോസ് ദി നേച്ചർ ഓഫ് ഇന്റർനെറ്റ് ഹാസ് ചേഞ്ച്ഡ് നൗ. ആൻഡ് സിന്തറ്റിക് കണ്ടന്റ് ഷുഡ് നോട്ട് ബി ജനറേറ്റഡ് വിതൌട്ട് ദി കൺസൾട്ട് ഓഫ് ദി പേഴ്സൺ.
ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഓരോ നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാറിലെ അരാരിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ അമിത്ഷാ. നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നുള്ള മോചനം എന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സർക്കാർ സമഗ്രമായ നടപടികൾക്ക് തുടക്കമിട്ടതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന അനിശ്ചിതകാല ഒപി ബഹിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഒപി പ്രവർത്തനം തടസ്സമില്ലാതെ തുടരാൻ മറ്റ് ഡോക്ടർമാരെ നിയമിക്കുന്നതായും പണിമുടക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തുന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചിലക്കൂർ ടൂറിസം പദ്ധതിയും പശ്ചിമ തീര കനാൽ നവീകരണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ മറ്റ് വികസന സംരംഭങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന ജലപാതയെന്ന കേരളത്തിന്റെ ദീർഘനാളായുള്ള സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചരക്കു നീക്കത്തിനും വാട്ടർ ടൂറിസത്തിനും വൻ ഉത്തേജനം നൽകുന്ന ഒന്നായിരിക്കും ആക്കുളം ചേറ്റുവ ജലപാത. വർക്കലയിലെ ചിലക്കൂർ തുരങ്കം നവീകരിച്ചതോടെയാണ് ഈ ജലപാത സഞ്ചാരയോഗ്യമായത്. 1960 വരെ ഉപയോഗത്തിലിരുന്ന ഈ തുരങ്കം പിന്നീട് ഉപയോഗശൂന്യമാകുകയായിരുന്നു. 2006-2007 കാലത്ത് ഇവിടം ശുചീകരിച്ച് ചെറിയ വള്ളങ്ങൾക്ക് കടന്നുപോകാൻ സൌകര്യമൊരുക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ നവീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നത്. ഇന്ന് ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഈ പദ്ധതി കോവളം മുതൽ ബേക്കൽ വരെ പൂർണ്ണമാകുമ്പോൾ കായലുകളും നദികളും മനുഷ്യനിർമ്മിത കനാലുകളും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാതയായി മാറും.
എൽഡിഎഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പാലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല പട്ടയമേളയുടെ ഔപചാരിക ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപിയും കോൺഗ്രസും ഒരേ നയങ്ങളാണ് വെച്ചുപുലർത്തുന്നത്. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന നയമാണ് എൽഡിഎഫിന്റേതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേരളം കണ്ട മഹാമാരികളെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം മന്ത്രി റൂഷി അഗസ്റ്റിനും മലപ്പുറം ജില്ലയിലെ പട്ടയമേളയുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാനും നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാതല പട്ടയമേള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 ജയം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് നിശ്ചിത ഓവറിൽ 176 റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക 16.1 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. രാത്രി 7 ചെന്നൈയിൽ നടക്കുന്ന ഗ്രൂപ്പ് 1 മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. സംസ്ഥാനത്ത് ഈ വർഷം January 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേരു ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ അവസരമുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ ബജറ്റിൽ നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൻ പ്രഖ്യാപനം. 715.84 കോടി രൂപ വരവും 355.41 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഡെപ്യൂട്ടി മേയർ KP താഹിറാണ് അവതരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ശാസ്ത്രീയ റോഡ് വികസനത്തിനും പരിപാലനത്തിനുമായി 5 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചത്. നഗരത്തിൽ സ്പോർട്സ് വ്യാപാര സമുച്ചയം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഉറങ്ങാത്ത കണ്ണൂർ നഗരം എന്ന പേരിൽ ആരംഭിക്കുന്ന നൈറ്റ് ഓഫീസ് പദ്ധതിക്ക് 10 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. കടകളിലെയും ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും പലഹാരങ്ങൾ തയ്യാറാക്കുന്ന എണ്ണയുടെ പഴക്കം കണ്ടെത്തുന്നതിനായി ഹെൽത്ത് സ്ക്വാഡിന് 10 ഫ്രൈയിംഗ് ഓയിൽ മോണിറ്റർ വാങ്ങിക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. കണ്ണൂരിൽ നെയ്ത്ത് കളരി തെയ്യം അനുഭവ കേന്ദ്രം ആരംഭിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ആസ്ഥാന മന്ദിരത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 5 കോടി രൂപ നീക്കിവച്ചു.
സംസ്ഥാനത്ത് കാട്ടുതീ നിയന്ത്രിക്കുന്നതിനും വനം കയ്യേറ്റം തടയുന്നതിനും വേണ്ടിയുള്ള വനംവകുപ്പിന്റെ ഫോർസൈറ്റ് സംവിധാനം മന്ത്രി AK ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനം വികസന ഏജൻസിക്കായി കിഫ്ബി ധനസഹായത്തോടെ നൽകിയ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പൂർണ്ണമായ എല്ലാ അപേക്ഷകളിലും 31 മാർച്ച് ധനസഹായം വിതരണം ചെയ്യുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിദ്യാലയങ്ങളിലെ ബോർഡിംഗ് ഗ്രാന്റും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ശാസ്ത്രീയമായി സൂക്ഷ്മ പരിശോധനയോടെ മാത്രം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടനാ ഭാരവാഹികളായ KM അബ്ദുൾ ഹക്കീം, KJ വർഗീസ് എന്നിവർ അറിയിച്ചു. KSRTCക്ക് പെൻഷൻ വിതരണത്തിനായി സർക്കാർ 73.5 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നടപ്പ് ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവച്ചത് 900 കോടി രൂപയാണ്. പെൻഷൻ വിതരണത്തിന് 879 കോടി രൂപ ഉൾപ്പെടെ ഈ വർഷം 1399 കോടി രൂപയാണ് KSRTCക്ക് നൽകാൻ സഹായമായി ഇതുവരെ കൈമാറിയതെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കി ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ജാർഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിരോധിച്ച് സുപ്രീംകോടതി. മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.